പൗലോസ് പഠിപ്പിക്കുന്ന ഈ കൃപയുടെ ഉപദേശം അപകടകാരിയാകുന്നു എന്ന് യഹൂദന്മാരുടെ ഇടയിലെ പല ആളുകളും വിളിച്ചു പറഞ്ഞു. അത് നിയമത്തെ മാറ്റിയിട്ട് എന്തും ചെയ്യുവാനുള്ള ലൈസൻസ് മാത്രം നൽകുകയാണ്. നാം നമ്മുടെ നിയമങ്ങളും ചട്ടങ്ങളും നിരാകരിച്ച് നമ്മുടെ ഉന്നതമായ നിലവാരത്തെ തള്ളിക്കളയുകയാകുന്നു എങ്കിൽ സഭകളാകെ തകർന്നു പോകും എന്നതിന് എന്താണ് സംശയം? ഇതത്രേ ഈ യഹൂദ വിശ്വാസികളുടെ സംശയം. ദൈവത്തിൻ്റെ കൃപയെ പൂർണ്ണമായി ആശ്രയിക്കുവാൻ ഭയപ്പെട്ടിരുന്നത് ആദ്യ നൂറ്റാണ്ടിലെ യഹൂദ വിശ്വാസികൾ മാത്രമായിരുന്നില്ല. നമ്മുടെ സഭകളിലൊക്കെ ഇന്നുള്ള കർശന നിയമവാദികളും ഈ കൃപയുടെ കാര്യത്തിലാകെ അസ്വസ്ഥരാണ്. അവർ നൽകുന്ന മുന്നറിയിപ്പ് ജനങ്ങളെ ക്രിസ്തുവിലുള്ള ഈ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പഠിപ്പിക്കരുതെന്നാണ്. കാരണം ആയത് മതപരമായൊരു തകർച്ചയിലേക്ക് നയിക്കുവാൻ സാധ്യതയുണ്ട് എന്നവർ ഭയപ്പെടുന്നു. ഈ ആളുകൾ പൗലോസിൻ്റെ കൃപയെക്കുറിച്ചുള്ള പഠിപ്പീരനെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അതുപോലെയുള്ള തെറ്റിദ്ധാരണകളെ തിരുത്തുവാനാണ് പൗലോസ് തൻ്റെ ഈ ലേഖനത്തിൻ്റെ ഒടുവിലത്തെ ഭാഗം എഴുതിയിരിക്കുന്നത്. അതായത് ഗലാത്തി ലേഖനം 5-6 അധ്യായങ്ങൾ. അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപായി നാം കഴിഞ്ഞ ദിവസം പഠിച്ച 4-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ ഭാഗം കൂടി ഇന്ന് ചിന്തിക്കാം. 26-ാം വാക്യം വരെ നാം ചിന്തിച്ചിരുന്നല്ലോ. 27-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പ്രസവിക്കാത്ത മച്ചിയെ ആനന്ദിക്ക, നോവ് കിട്ടാത്തവളെ പൊട്ടിയാർക്കുക, ഏകാഗിനിയുടെ മക്കൾ ഭർത്താവുള്ളവളുടെ മക്കളെക്കാൾ അധികം എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നാം ചിന്തിച്ചുകൊണ്ടിരുന്നത് അബ്രഹാമിൻ്റെ ദാസിയായ ഹാഗാറിനെക്കുറിച്ചും അബ്രഹാമിൻ്റെ ഭാര്യയായിരുന്ന സാറായെക്കുറിച്ചുമാകുന്നു. അവരിലൂടെ ഉണ്ടായ മക്കൾ എപ്രകാരമായിരുന്നോ അതുപോലെയാകുന്നു ന്യായപ്രമാണവും കൃപയും എന്ന് പൗലോസ് ഒരു ദൃഷ്ടാന്തത്തിലൂടെ വെളിപ്പെടുത്തുകയാണ്. സാറായിൽ നിന്നും കൂടുതൽ തലമുറകൾ ഉണ്ടായി, ഹാഗാറിൽ നിന്നുണ്ടായതിനേക്കാൾ കൂടുതൽ. എന്നാൽ സാറ ഇസഹാക്കിൻ്റെ ജനനം വരെ മച്ചിയായിരുന്നു. ഈ സാദൃശ്യത്തിലൂടെ പൗലോസ് പറയുന്നത് ദൈവം കൃപയുടെ കീഴിൽ മനുഷ്യകുലത്തിലുള്ള കൂടുതൽ ആളുകളെ രക്ഷിക്കുന്നു. അതെ, മോശിക ന്യായപ്രമാണത്താൽ, യാഗത്തിൻ്റെ പ്രമാണത്താൽ രക്ഷിച്ചതിനേക്കാൾ കൂടുതൽ എന്ന് ചുരുക്കം. 28-ാം വാക്യം, നാമോ സഹോദരന്മാരെ ഇസഹാക്കിനെ പോലെ വാഗ്ദത്തത്താൽ ജനിച്ച മക്കളാകുന്നു. വിശ്വാസികൾ ഇന്ന് വാഗ്ദത്തത്തിൻ്റെ മക്കളാകുന്നു. നമ്മുടെ ജനനം ഒരു പുതുജനനമാകുന്നു. അത് സംഭവിച്ചത് നാം ദൈവത്തിൻ്റെ വാഗ്ദത്തം വിശ്വസിച്ചതിനാലാണ്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. ദൈവം പറഞ്ഞത് നാം അവനിൽ ആശ്രയിക്കുമെങ്കിൽ നാം വീണ്ടും ജനിക്കുമെന്നത്രേ. 1 പത്രോസ് 1:23 നാം വായിക്കുന്നത് കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു എന്നത്രേ. 29-ാം വാക്യം നോക്കിക്കാട്ടെ, എന്നാൽ അന്ന് ജഡപ്രകാരം ജനിച്ചവൻ ആത്മപ്രകാരം ജനിച്ചവനെ ഉപദ്രവിച്ചതുപോലെ ഇന്നും കാണുന്നു. പ്രിയ സുഹൃത്തെ, ഈ നിയമവാദികൾ അഥവാ ഏതെങ്കിലുമൊക്കെ ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ശ്രമിക്കുന്നവർ ദൈവകൃപയുടെ സൗജന്യ സുവിശേഷത്തെ വെറുക്കുന്നു. കാരണം അങ്ങനെ വരുമ്പോൾ തങ്ങൾ മറ്റാരിലെങ്കിലും ആശ്രയിക്കുന്നു എന്ന ഒരു വല്ലാത്ത സ്ഥിതിയിൽ എത്തിച്ചേരുമെന്നവർ ഭയപ്പെടുന്നു. പൗലോസ് തൻ്റെ വിവരണം തുടരുകയാണ്. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായത്തിൽ കാണുന്ന ഭാഗങ്ങൾ, ഇസ്മായേൽ ഇസഹാക്കിനെ കളിയാക്കിയിരുന്നു എന്നെഴുതിയിരിക്കുന്നു. ഇക്കാര്യം പൗലോസ് ഒരു വിഷയമായി എടുത്തിരിക്കുകയാണ്. ആത്മപ്രകാരം ജനിക്കപ്പെട്ടവർ ജഡപ്രകാരം ജനിച്ചവരാൽ ഉപദ്രവിക്കപ്പെട്ടു. ഇന്നും അതുപോലെ സംഭവിക്കുന്നില്ലേ? പുതിയ ജനനത്തിൻ്റെ അത്ഭുതം ഇന്നും തുടരുന്നു. അങ്ങനെ ജനിക്കപ്പെട്ടവർ ഉപദ്രവിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. 1 ദിനവൃത്താന്തം 5-ാം അധ്യായത്തിൻ്റെ 10-ഉം 19-ഉം വാക്യങ്ങളിലും 83-ാം സങ്കീർത്തനത്തിൻ്റെ 6-ഉം വാക്യത്തിലും വായിക്കുമ്പോൾ ഈ ശത്രുത്വം ശതവർഷങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുന്നു എന്ന് കാണാം. ഇന്ന് സത്യസുവിശേഷം അനുഷ്ഠിക്കുന്ന ആളുകൾക്ക് ഈ പറയുന്നതായ വിധത്തിൽ മുൻപോട്ട് പോകുന്ന ആളുകളെ ഇഷ്ടപ്പെടുന്നില്ല. ചരിത്രം അത് ശരിവെക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെതിരായി പരീശന്മാരുടെയും മറ്റുള്ളവരുടെയും എതിർപ്പ് കാണുവാൻ സാധിക്കും. യഹൂദന്മാരുടെ ഉപദ്രവം പൗലോസിന് സത്യവിശ്വാസികളോട് റോമാക്കാർക്കുണ്ടായ ഏറ്റവും ഹീനമായ ഉപദ്രവം, സ്ഥാപിക്കപ്പെട്ട വലിയ ക്രിസ്തീയ മതക്കാർക്ക് സുവിശേഷം പ്രസംഗിക്കുന്ന ആളുകളോട് അല്ല, അത് അനുസരിക്കുന്ന ആളുകളോടുള്ള എതിർപ്പ്, ഇത് എന്നും നമുക്ക് കാണാവുന്നതാണല്ലേ? അതത്ര പൗലോസ് ഇവിടെ പറയുന്നത്. ഇനി 30-ാം വാക്യം, തിരുവെഴുത്തോ എന്ത് പറയുന്നു? ദാസിയെയും മകനെയും പുറത്താക്കി കളക, ദാസിയുടെ മകൻ സ്വതന്ത്രയുടെ മകനോടുകൂടെ അവകാശിയാകുകയില്ല. അബ്രഹാമിൻ്റെ ഭവനത്തിലെ കൊടുങ്കാറ്റിൻ്റെ അനുഭവം ഹാഗാറിനെയും ഇസ്മായിലിനെയും പുറത്താക്കിയതോടെ അവസാനിച്ചു. ഇതേ കാര്യം തന്നെ ഗലാത്തിയരോട് ചെയ്യുവാനാണ് പൗലോസ് ആവശ്യപ്പെടുന്നത്. ദൈവം ഉപേക്ഷിച്ചതായ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയെ തള്ളിക്കളയുവാനാണ് അവരോട് പറയുന്നത്. അതിനെക്കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്ന്, അത് പ്രശ്നമേ ഉണ്ടാക്കൂ. അവകാശവും ആത്മീയ അനുഗ്രഹങ്ങളും സ്വതന്ത്രയുടെ മക്കൾക്കുള്ളതാണ്. രക്ഷിക്കപ്പെട്ടവർക്കും അല്ലാത്തവർക്കും ഇടയിൽ യാതൊരു കൂട്ടായ്മയുമില്ല. ഇന്ന് സഭയിൽ കാണുന്ന ഈ കൂട്ടിക്കലർച്ച എന്ത് ദോഷമാണ് ഉണ്ടാക്കുന്നതെന്നറിയാമോ? അത് വചനത്തിൽ ഒരിക്കലും പറഞ്ഞിട്ടില്ലാത്തതാണ്. 31-ാം വാക്യം, അങ്ങനെ സഹോദരന്മാരെ, നാം ദാസിയുടെ മക്കളല്ല, സ്വതന്ത്രയുടെ മക്കളത്രേ. അബ്രഹാമിന് സാറായിയുടെയും ഹാഗാറിൻ്റെയും മക്കളെ ഒരുമിച്ച് വെക്കുവാൻ സാധ്യമല്ല. അവനൊരു തെരഞ്ഞെടുപ്പ് ആവശ്യമായിരുന്നു. അങ്ങനെ ഹാഗാറിനെയും അവളുടെ മകനെയും പുറത്താക്കി. പൗലോസ് പറയുകയാണ്, നിങ്ങൾക്ക് ന്യായപ്രമാണത്താലും കൃപയാലും രണ്ടിനാലും കൂടി രക്ഷിക്കപ്പെടുവാൻ സാധ്യമല്ല. അവ രണ്ടും ഒരുമിച്ച് പോകുന്നതേയല്ല. ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടുവെങ്കിൽ വാസ്തവമായും നിങ്ങൾ സ്വതന്ത്രരാകുന്നു എന്നാണ് പറയുന്നത്. ന്യായപ്രമാണം വീണ്ടും ബന്ധനമാണ്. ഒരു ക്രിസ്തീയ വിശ്വാസി ആയിരിക്കുന്നതിൻ്റെ തിളങ്ങുന്ന മഹത്വമാകുന്നു ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്. മറ്റനേകം പദവികളോടൊപ്പം ഇതിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കാണാവുന്നതാണ്. ഒന്ന്, നാം പഴയ നിയമത്തിലെ വാഗ്ദത്തം സ്വന്തമാക്കുന്നു. പഴയ നിയമ വാഗ്ദത്തങ്ങളുടെ യഥാർത്ഥ പൂർത്തീകരണം അക്ഷരികമല്ല, ആത്മീയമാണ്. അവ ഇന്ന് നിറവേറിയിരിക്കുന്നത് ചിലർ ചിന്തിക്കുന്നത് പോലെ യഹൂദ വംശത്തിലല്ല, അതുപോലെ മറ്റേതെങ്കിലും വർഗത്തിൽ അല്ല, പിന്നെയോ ക്രിസ്തുവിലും ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ജനങ്ങളിലുമാണ്. ക്രിസ്തീയ വിശ്വാസികളായ ഓരോരുത്തരും അബ്രഹാമിൻ്റെ സന്തതിയാകുന്നു. അവരാണ് അബ്രഹാമിൻ്റെ സന്തതികൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന അനുഗ്രഹം അവകാശമാക്കുന്നത്. ഇസഹാക്കിനെ പോലെ നാം വാഗ്ദത്തത്തിൻ മക്കളാണ്, മാത്രമല്ല സ്വതന്ത്രയുടെ മക്കളും. നാം വാസ്തവത്തിലുള്ള യെരുശലേമിൻ്റെ പൗരന്മാരാണ്, അതേ മേലിൽ നിന്നുള്ള യെരുശലേം. നാം ദൈവത്തിൻ്റെ ഇസ്രായേലാകുന്നു, മാത്രമല്ല ഫിലിപ്പിലേഖനം 3-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ പറയുന്ന പ്രകാരം നാം യഥാർത്ഥ പരിച്ഛേദനക്കാരാണ്. നമ്മെ പീഡിപ്പിക്കും എന്നുള്ളതിന് ഒരു തർക്കവുമില്ല. എന്നാൽ പഴയ നിയമത്തിൽ ദൈവം തൻ്റെ ജനത്തിന് നൽകിയ സകല വാഗ്ദത്തങ്ങളും ക്രിസ്തുവിൽ നമ്മുടേതാണ്. 2, നാം ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കുന്നു. നമ്മെ രക്ഷിക്കുവാനുള്ള അവൻ്റെ അനർഹമായ കൃപയോടുകൂടിയ മുൻകൈ. നമുക്ക് രക്ഷ സാധ്യമായത് ദൈവത്തിൻ്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് കൊണ്ട് മാത്രമേ ഒരുവന് വാഗ്ദത്തം സ്വന്തമാക്കുവാൻ കഴിയൂ. കൃപ പ്രാപിച്ച് ദൈവത്തിൻ്റെ സ്വാതന്ത്ര്യം ആസ്വദിക്കുവാൻ അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമേ സാധിക്കൂ. ഇനിയും പൗലോസ് തൻ്റെ വാദത്തിൽ നിന്നും ഇപ്പോൾ പ്രവൃത്തി പദത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഉപദേശത്തിൽ നിന്നും പ്രവൃത്തിപരത്തിലേക്ക്. വിശ്വാസത്താൽ ജീവിക്കുന്ന ഒരു ദൈവപൈതൽ ഒരിക്കലും മറുതലിപ്പുകാരനാകില്ല, മറിച്ച് അവൻ ദൈവത്തിൻ്റെ ആന്തരിക ശിക്ഷണം അനുഭവിക്കുവാൻ പോവുകയാണ്. അതത്രേ മനുഷ്യനിർമ്മിതങ്ങളായ നിയമങ്ങളുടെ ബാഹ്യ ശിക്ഷണത്തെക്കാൾ നല്ലത്. ദൈവകൃപയിൽ ആശ്രയിക്കുന്ന, ദൈവത്തിൻ്റെ ആത്മാവിന് വിധേയപ്പെട്ടിട്ടുള്ള, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന, ദൈവത്തിൻ്റെ മഹത്വം അന്വേഷിക്കുന്ന യാതൊരു മനുഷ്യനും ഒരു നിഷേധി ആകുവാൻ സാധ്യമല്ല. ആന്തരിക പ്രേരണ കൊണ്ടാണല്ലോ അവൻ ചെയ്യുന്നത് എന്തും ചെയ്യുന്നത്, അല്ലാതെ ബാഹ്യ സമ്മർദ്ദം കൊണ്ടല്ലല്ലോ. എന്നാൽ ക്രമേണ നിഷേധിയായി തീരാറുള്ളത് നിയമവാദികളാണ്. കാരണം അവൻ ബന്ധനത്തിലാണ് ജീവിക്കുന്നത്. ജഡത്തിൽ ആശ്രയിച്ച് സ്വയത്തിനു വേണ്ടി ജീവിക്കുന്ന, ദൈവത്തിൻ്റെ മഹത്വം അന്വേഷിക്കാതെ മനുഷ്യരുടെ ബഹുമാനം അന്വേഷിക്കുന്ന നിയമവാദികൾ. എന്തെങ്കിലുമൊക്കെ കുറേ നിയമങ്ങളും ചട്ടങ്ങളും കടിച്ചു പിടിച്ച് അനുസരിച്ച് സ്വയനീതിക്കാരായി ജീവിക്കുന്ന മനോഭാവം. ഈ കൂട്ടരുടെ സ്വയസഹതാപമാണ് ഏറ്റവും ഭയാനകം. എന്തെങ്കിലും ജീവിതത്തിൽ ഒരു ചെറിയ കഷ്ടമോ രോഗമോ അങ്ങനെ എന്തെങ്കിലും വന്നാൽ തങ്ങൾ ഏതോ വലിയ തെറ്റ് ചെയ്തതുകൊണ്ട് ദൈവം ശിക്ഷിക്കുന്നതാണ് എന്ന് കരുതി ആവശ്യമില്ലാത്തതെല്ലാം ചിന്തിക്കുകയും ചെയ്യുകയും ചെയ്യും. നമ്മുടെ വിശുദ്ധി കൊണ്ടും അനുസരണം കൊണ്ടും ആകുന്നു ദൈവം നമ്മെ കാത്തു സൂക്ഷിക്കുന്നതെങ്കിൽ ഇവിടെ ജീവിക്കുവാൻ അവകാശമുള്ള ആരുമില്ല സുഹൃത്തെ. എന്നുകണ്ട് നമുക്ക് എന്തും ചെയ്യാമെന്നല്ല. ഒരു യഥാർത്ഥ ദൈവപൈതൽ ദൈവത്തിന് ഹിതകരമല്ലാത്തത് ചെയ്യുവാൻ മുതിരുകയില്ലല്ലോ. അവനുമായുള്ള ബന്ധമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതെ, കൃപയാലുള്ള ക്രിസ്തീയ സ്വാതന്ത്ര്യം ഒരിക്കലും അപകടകരമായുള്ള ഒരു ഉപദേശമല്ല. നിയമവാദമാണ് അപകടകരം. അത് അപകടകരമായ ഉപദേശമാണ്. കാരണം അസാധ്യമായതിനെ ചെയ്യുവാനുള്ള ശ്രമമാണ് നിയമവാദം. അതായത് പഴയ സ്വഭാവത്തെ കൊണ്ട് ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ അനുസരിപ്പിക്കുവാനുള്ള ഒരു മാറ്റം. നിയമവാദം അല്പകാലത്തേക്ക് വിജയിക്കും എന്നത് തീർച്ചയാണ്. എന്നാൽ അല്പം കൂടി കഴിയുമ്പോൾ ജഡം മറുതലിക്കുവാൻ ആരംഭിക്കും. എന്നാൽ സമർപ്പണമുള്ള ഒരു വിശ്വാസി, ദൈവാത്മാവിൻ്റെ ശക്തിയിൽ ആശ്രയിക്കുന്ന ഒരുവൻ ഒരിക്കലും ദൈവത്തിൻ്റെ നിയമങ്ങളെ അവഗണിക്കുന്നില്ല, അതിനോട് മറുതലിക്കുന്നില്ല. മറിച്ച് ആ നിയമം ദൈവത്തിൻ്റെ ആത്മാവിനാൽ അവനിൽ നിറവേറുകയാണ് ചെയ്യുന്നത്. സ്വതന്ത്രരായി ജീവിതം ആസ്വദിച്ച് ദൈവനാമ മഹത്വത്തിനായി ജീവിക്കേണ്ട മനുഷ്യൻ ആകെ ബന്ധനത്തിലാണ്. ഈ കുടുസായ ചിന്താഗതിയിൽ നിന്നും നാം വെളിയിൽ വരേണ്ടതുണ്ട്. നാം ഇപ്പോൾ ഗലാത്തി ലേഖനത്തിൻ്റെ മൂന്നാം ഘട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഒന്നാമത്തെ ഘട്ടം വ്യക്തിപരം. പൗലോസിനുണ്ടായ വ്യക്തിപരമായ അനുഭവം നമുക്കും ഉണ്ടാകേണ്ടതുണ്ട് എന്ന ആ കാര്യം. രണ്ടാമത്തേത് വിശ്വാസത്താലുള്ള നീതീകരണത്തെ പറ്റിയുള്ള ഉപദേശം. അതിൽ ദൈവത്തിൻ്റെ രക്ഷയിൽ ആണ് നമ്മുടെ രക്ഷ എന്നത് പൗലോസ് ഊന്നി പറയുകയാണ്. ഒരേ ഒരു സുവിശേഷമേ ഉള്ളൂ. നാം ഇപ്പോൾ പ്രവൃത്തിപരമായതിൽ എത്തിയിരിക്കുകയാണ്. ആത്മാവിനാലുള്ള വിശുദ്ധീകരണം, വിശ്വാസത്താൽ നീതീകരണം, ആത്മാവിനാലുള്ള ശുദ്ധീകരണം. എന്നാൽ ക്രിസ്തു യേശുവിനെ നമുക്കായി ശുദ്ധീകരണമാക്കി എന്ന് തിരുവചനം പറയുന്നു. അതായത് അവനിൽ ദൈവം നമ്മെ മുഴുവനായി തികഞ്ഞവരായി കാണുന്നു. നിങ്ങൾ എത്ര നല്ലവരായാലും അവിടുത്തെ നിലവാരം പുലർത്തുവാൻ നിങ്ങളെ കൊണ്ട് സാധ്യമല്ല. ഈ ജീവിതത്തിൽ ക്രിസ്തുവിനെ പോലെ ആകുവാൻ നമുക്ക് സാധ്യമല്ല. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ക്രിസ്തുവിനെക്കുറിച്ച് മാത്രമേ ദൈവം പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ വിശ്വാസികൾ സഭ ക്രിസ്തുവിൽ വെക്കപ്പെട്ടിരിക്കുന്നു. അവൻ ശരീരത്തിൻ്റെ തലയാകുന്നു. വിശ്വാസികളായി നാം ഈ ലോകത്തിൽ അവൻ്റെ ശരീരമാകുന്നു. നാം അവനെ പ്രതിനിധീകരിക്കുന്നവരായിരിക്കേണ്ടതാണ്. വിശുദ്ധീകരണത്തിൻ്റെ വിധം ആത്മാവിനാലാകുന്നു. ആത്മാവും ജഡവും എങ്ങനെ എതിരായിരിക്കുന്നു എന്നതാണ് ഈ ഭാഗത്ത് നാം കാണുവാൻ പോകുന്നത്. ഒന്നുകിൽ ഇത് നിങ്ങൾ തന്നെ ചെയ്യുക എന്ന വിധത്തിലുള്ള ക്രിസ്തി ജീവിതം, അതല്ലാത്ത പക്ഷം നിങ്ങളിലൂടെ മറ്റ് ആരെങ്കിലും ചെയ്യേണ്ട ജീവിതം. അവൻ പ്രവർത്തിക്കുന്ന വിധം താങ്കളിലൂടെയാകുന്നു എന്നത്രേ ഇവിടെ കാണിക്കുവാൻ പോകുന്നത്. ക്രിസ്തുവിൽ നമുക്കുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് പൗലോസ് ഈ പ്രവൃത്തിപരമായ ഭാഗം ആരംഭിക്കുന്നത്. 5-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 15 വാക്യങ്ങളിൽ പൗലോസിൻ്റെ വിഷയം വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ടു, ന്യായപ്രമാണത്താൽ ജീവിക്കുന്നതിനാൽ കൃപയിൽ നിന്നും വീഴുന്നു എന്ന കുറ്റകൃത്യം ചെയ്യുന്നു. ഇതത്രേ കൃപയിൽ നിന്നും വീഴുക എന്നതിൻ്റെ അർത്ഥം. താങ്കൾ വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ടു, തുടർന്ന് താങ്കൾ വളരെ താണ ഒരു നിയമവാദത്തിൻ്റെ നിലവാരത്തിൽ ജീവിക്കുക. ഈ ഭാഗത്ത് നാം ഈ വിഷയം വിവരിച്ചിരിക്കുന്നത് കാണുന്നതാണ്. 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം ഞാൻ വായിക്കട്ടെ. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ, അടിമനുഖത്തിൻ പിന്നെയും കുടുങ്ങിപ്പോകരുത്. ന്യായപ്രമാണത്താലല്ല, വിശ്വാസത്താൽ നാം രക്ഷിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, പിന്നെയോ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ മാനദണ്ഡം ന്യായപ്രമാണമാകുവാനും പാടില്ല. നാം ന്യായപ്രമാണത്താൽ ജീവിക്കുവാനേ പാടില്ല. ന്യായപ്രമാണത്തിലെ കാര്യങ്ങൾ ക്രിസ്തീയ ജീവിതത്തിൽ അതിൻ്റെ നിയമങ്ങളല്ല. പൗലോസ് പറയുന്നത് നാം കൃപയാൽ രക്ഷിക്കപ്പെട്ടതിനാൽ നാം അതേ ജീവിത മാർഗത്തിൽ തന്നെ മുൻപോട്ട് പോകേണ്ടതാണ്. ന്യായപ്രമാണം ആവശ്യപ്പെടുന്നതിനേക്കാൾ ഉന്നതമായ ഒരു നിലയിൽ ജീവിക്കുന്നതിനാവശ്യമായ ആത്മാവിൻ്റെ അധിവാസവും നിറവും നൽകുന്നത് കൃപയാകുന്നു. നാം ക്രിസ്തുവിനെ നമ്മുടെ രക്ഷകനായി അംഗീകരിക്കുമ്പോൾ ഇതൊക്കെ നമ്മുടെ പങ്കായിത്തീരും. ക്രിസ്തുവിലാണ് നാം എല്ലാം പ്രാപിക്കുന്നത്, രക്ഷയും വിശുദ്ധീകരണവും എല്ലാം. ഞാൻ രണ്ടാമതൊരു അനുഗ്രഹം അന്വേഷിക്കേണ്ടതുണ്ട് എന്ന് എന്നോട് പറയരുതേ. ഞാൻ ക്രിസ്തുവിങ്കിലേക്ക് വന്നപ്പോൾ എനിക്ക് ആവശ്യമുള്ളതെല്ലാം എനിക്ക് ലഭിച്ചു. കർത്താവായ യേശു ക്രിസ്തുവിൽ എല്ലാ ആത്മീയ അനുഗ്രഹങ്ങളാലും ഞാൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പൗലോസ് പറയുന്നു. നമുക്ക് അവനെ വിശ്വസിക്കാം, അവനിൽ ആശ്രയിക്കുവാൻ ആരംഭിക്കാം. എന്തെങ്കിലും നിയമസംഹിതകളോ ഒരു കൂട്ടം പ്രമാണങ്ങളോ അനുസരിക്കുവാൻ ശ്രമിക്കുന്നത് നമുക്ക് അവസാനിപ്പിക്കാം. നമുക്ക് ക്രിസ്തുവിൽ ഒരു സ്വാതന്ത്ര്യമുണ്ട്. ഏതെങ്കിലും ഒരു ചെറിയ ചട്ടക്കൂട്ടിനുള്ളിൽ അവൻ നമ്മെ ഒരിക്കലും ഒതുക്കി സൂക്ഷിക്കില്ല. 10 കൽപ്പനകൾ നാം ഒരിക്കലും നമ്മുടെ ജീവിത പ്രമാണമായി ഉപയോഗിക്കില്ല. നാം 10 കൽപ്പനകൾ ലംഘിക്കണമെന്നല്ല ഞാൻ അർത്ഥമാക്കിയത്, നിങ്ങൾക്കത് മനസ്സിലായല്ലോ. അങ്ങനെ ആ കൽപ്പനകളിൽ പലതും ലംഘിച്ചാൽ അത് നമ്മെ അറസ്റ്റ് ചെയ്യുവാനുള്ള ഒരു കാരണമാകുമെന്നത് നമുക്കറിയാം. ഒരു ദൈവപൈതൽ തീർച്ചയായും 10 കൽപ്പനകൾ ലംഘിക്കുവാൻ പാടില്ല. എന്നാൽ നാം അതിനേക്കാളൊക്കെ ഉയർന്നൊരു നിലവാരത്തിൽ ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. ആ നിലവാരമാണ് ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം ആസ്വദിക്കുവാൻ കഴിയുന്ന അവസ്ഥ. എനിക്ക് കർത്താവായ യേശു ക്രിസ്തുവിൽ ഒരു സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം ഒരു നിയമമല്ല, പിന്നെയോ ഒരു പ്രമാണം. അത് ഞാൻ അവനെ പ്രസാദിപ്പിക്കണം എന്നുള്ളതത്രേ. എൻ്റെ പെരുമാറ്റം യേശുക്രിസ്തുവിനെ പ്രസാദിപ്പിക്കുന്നതായിരിക്കണം. താങ്കളെ പ്രസാദിപ്പിക്കുവാനല്ല, ഏതെങ്കിലും ഒരു സംഘടനയെ പ്രസാദിപ്പിക്കുവാനല്ല, പിന്നെയോ യേശുക്രിസ്തുവിനെ മാത്രം പ്രസാദിപ്പിക്കുക. യേശുക്രിസ്തുവിൽ നമുക്കുള്ള സ്വാതന്ത്ര്യം അതത്രേ. സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. രണ്ടാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നിങ്ങൾ പരിച്ഛേദന ഏറ്റാൽ ക്രിസ്തുവിനെ കൊണ്ട് നിങ്ങൾക്കൊരു പ്രയോജനവുമില്ല എന്ന് പൗലോസായ ഞാൻ നിങ്ങളോട് പറയുന്നു. ന്യായപ്രമാണത്തിൻ്റെ അടയാളം, അതിൻ്റെ ആ ബാഡ്ജ് ആയിരുന്നു പരിച്ഛേദന. സാധാരണ ബാഡ്ജ് ഉപയോഗിക്കുന്നത് തിരിച്ചറിയുവാനാണല്ലോ, താങ്കൾ ഏത് സംഘടനയുടേതാണ് അല്ലെങ്കിൽ ഏത് ഗ്രൂപ്പിൻ്റെതാകുന്നു എന്ന് കാണിക്കുവാൻ. ചില ആളുകൾ വിശ്വാസികൾ എന്നുള്ള ഒരു ബാഡ്ജ് ധരിക്കേണ്ടതുണ്ട് എന്നത്രേ ഞാൻ കരുതുന്നത്. അല്ലെങ്കിൽ അവർ അതാകുന്നു എന്നറിയുവാൻ വളരെ പ്രയാസമാകും. എന്നാൽ പൗലോസ് പറയുന്നത്, നിങ്ങൾ ന്യായപ്രമാണത്തിൻ്റെ അടയാളം ധരിക്കുന്നിടത്തോളം, അതായത് പരിച്ഛേദന, ക്രിസ്തു നിനക്ക് യാതൊരു പ്രയോജനവും ആകുകയില്ല എന്നത്രേ. പൗലോസ് ഇവിടെ പറയുന്നത് എന്താകുന്നു എന്ന് ശ്രദ്ധിക്കുക. താങ്കൾ ക്രിസ്തുവിൽ ആശ്രയിക്കുകയും അതിൻ്റെ കൂട്ടത്തിൽ മറ്റെന്തെങ്കിലും കൂടി ആശ്രയിച്ചെന്നാൽ താങ്കൾ രക്ഷിക്കപ്പെടുന്നില്ല. പരിച്ഛേദനയോ അതുപോലെ എന്തെങ്കിലും ഒരു കർമ്മമോ കൂടി ക്രിസ്തുവിൻ്റെ കൂടെ രക്ഷയ്ക്ക് താങ്കൾ കരുതി എന്നാൽ ക്രിസ്തുവിനെ കൊണ്ട് താങ്കൾക്ക് യാതൊരു പ്രയോജനവുമില്ല. താങ്കളുടെ സ്വന്തം ഒരു പ്രതിവിധി ഉണ്ടാക്കിയാൽ ക്രിസ്തു എങ്ങനെ പ്രയോജനപ്പെടുവാനാണ്? ഇതേക്കുറിച്ച് വളരെ ഭക്തനായ ഒരു മനുഷ്യൻ പറഞ്ഞത് ഏതാണ്ട് ഇപ്രകാരമാണ്, ഞാൻ ക്രിസ്തുവിനെ മാത്രമാണ് ആശ്രയിക്കുന്നത്, കാരണം ഞാൻ അവിടുത്തെ സന്നിധിയിൽ നിൽക്കേണ്ടി വരുമ്പോൾ അവൻ എന്നോട് ചോദിക്കും, നീ എന്തിനാണ് ഇവിടെ വന്നത് എന്ന്. അപ്പോൾ എനിക്ക് പറയുവാൻ കഴിയും, ഞാൻ അങ്ങയെ എൻ്റെ രക്ഷകനായി ആശ്രയിച്ചതിനാലാണ് ഇവിടെ വന്നത് എന്ന്. അത് വളരെ നല്ലൊരു കാര്യമാണല്ലോ. എന്നാൽ നീ അതിനെന്ത് ചെയ്തു? നീ ഒരു വലിയ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപക പ്രസിഡന്റാണെന്നും നീ ഒരു പുരാതന അല്ലെങ്കിൽ വേർപെട്ട സഭയിലെ അംഗമായിരുന്നെന്നും നീ സ്നാനപ്പെട്ടവനാണെന്നും വളരെയേറെ പ്രസംഗങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും നിന്റെ കുടുംബം വളരെ പ്രശസ്തമാണെന്നും നീ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും ഒക്കെ ഞാൻ കേട്ടു. അതിന് എൻ്റെ മറുപടി, അതൊക്കെ സത്യമാണ് കർത്താവേ, എന്നാൽ ഈ പറഞ്ഞതിൽ ഒന്നിലും ഞാൻ എൻ്റെ രക്ഷയ്ക്കായി ആശ്രയിച്ചിട്ടില്ല, ഞാൻ അങ്ങയെ മാത്രമേ എൻ്റെ രക്ഷയ്ക്കായി ആശ്രയിച്ചിട്ടുള്ളൂ. പ്രിയ സുഹൃത്തെ, താങ്കൾ ക്രിസ്തുവിനെ ആശ്രയിക്കുന്നത് ഈ പറഞ്ഞതുപോലെ ആകുന്നുവോ? നിങ്ങൾ പരിച്ഛേദന ഏറ്റാൽ ക്രിസ്തുവിനെ കൊണ്ട് നിങ്ങൾക്കൊരു പ്രയോജനവും ഇല്ല എന്ന് പൗലോസ് വളരെ ശക്തമായ ഭാഷയിലാണ് പറയുന്നത്. ക്രിസ്തുവിനെ ഒഴിച്ച് മറ്റെന്തെങ്കിലും ആകുന്നു താങ്കൾ ആശ്രയിക്കുന്നതെങ്കിൽ താങ്കൾ ഒരു ക്രിസ്ത്യാനിയല്ല. മൂന്നാം വാക്യത്തിൽ നാം വായിക്കുന്നത്, പരിച്ഛേദന ഏൽക്കുന്ന ഏത് മനുഷ്യനോടും അവൻ ന്യായപ്രമാണം മുഴുവനും നിവർത്തിപ്പാൻ കടമ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ പിന്നെയും സാക്ഷീകരിക്കുന്നു. താങ്കൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ന്യായപ്രമാണത്തിൽ നിന്നും സ്വീകരിച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ കളയുവാൻ താങ്കൾക്ക് സാധിക്കില്ല. ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന ശിക്ഷകളും പിഴകളും മറ്റ് അനേകം കാര്യങ്ങളും വിട്ടുകളയുവാൻ താങ്കൾക്ക് കഴിയുകയില്ല. താങ്കൾ ഒന്നുകിൽ ന്യായപ്രമാണം മുഴുവൻ എടുക്കണം, അല്ലെങ്കിൽ ഒന്നും എടുക്കരുത്. ഞാൻ ന്യായപ്രമാണത്തിൻ്റെ കീഴിലല്ല എന്നതിനാൽ ഞാൻ വളരെയേറെ സന്തോഷിക്കുന്നു. എനിക്ക് ക്രിസ്തുവിൽ സ്വാതന്ത്ര്യമുണ്ട്. എനിക്ക് എപ്പോഴും അവനെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നില്ല എന്നത് എൻ്റെ ഒരു പ്രശ്നമാണ്. എന്നാൽ ഞാൻ പ്രസാദിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്, ശ്രമിക്കുന്നത് അവനെ മാത്രമാണ്. ഞാൻ ഏതെങ്കിലും നിയമസംഹിതകളെ അനുകരിക്കുവാൻ ശ്രമിക്കുകയല്ല ചെയ്യുന്നത്. പരിച്ഛേദന ഏൽക്കുന്ന ഏത് മനുഷ്യനോടും അവൻ ന്യായപ്രമാണം മുഴുവനും നിവർത്തിപ്പാൻ കടമ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ പിന്നെയും സാക്ഷീകരിക്കുന്നു. നാലാം വാക്യം നോക്കിക്കാട്ടെ, ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടുപോയി, നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി. ക്രിസ്തുവിൽ വിശ്വസിച്ചതിനാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടതെങ്കിൽ അതിനുശേഷം ന്യായപ്രമാണത്താൽ ജീവിക്കുക എന്ന താണ നിലയിലേക്ക് ഇറങ്ങുന്നതിനാൽ താങ്കൾ കൃപയിൽ നിന്നും വീണിരിക്കുന്നു. ഇതത്രേ കൃപയിൽ നിന്നും വീഴുക എന്നുള്ളതിൻ്റെ യഥാർത്ഥ അർത്ഥം. കൃപയിൽ നിന്നും വീഴുക എന്ന് പറഞ്ഞാൽ പരസ്യമായി പാപത്തിൽ വീഴുക, തെറ്റായ രീതികളിൽ പോയി രക്ഷ നഷ്ടപ്പെടുത്തി ഇനിയും വീണ്ടും രക്ഷിക്കപ്പെടണം എന്ന അർത്ഥമല്ല. അങ്ങനൊരു സൂചന ഇവിടെയില്ല. രക്ഷ നഷ്ടപ്പെട്ടു എന്ന് കാണിക്കുവാനാണ് പലരും കൃപയിൽ നിന്നും വീണുപോയി എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ അധ്യായത്തിൻ്റെ തുടർന്നുള്ള ഭാഗത്ത് കൃപയിൽ നിന്നും വീഴുക എന്നുള്ള വിഷയത്തെയാണ് പൗലോസ് കൈകാര്യം ചെയ്യുന്നത്. സുഹൃത്തെ, റോമാലേഖനത്തിലും അവൻ ഇതേ വിഷയം കൈകാര്യം ചെയ്യുന്നു. റോമാലേഖനത്തിൽ സകലവും നഷ്ടപ്പെടുത്തിയ മനുഷ്യനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. നീതിയില്ലാത്ത, ആകെ നശിച്ച, ചീഞ്ഞ ഒരു പഴം പോലെ പ്രയോജനമില്ലാത്തവനായ മനുഷ്യൻ. മനുഷ്യൻ ദൈവസന്നിധിയിൽ ഒരു പാപിയാകുന്നു. റോമാലേഖനത്തിൻ്റെ ഉപസംഹാരത്തിൽ നാം കാണുന്നത്, മനുഷ്യൻ ദൈവത്തിൻ്റെ ശുശ്രൂഷയിലും ചില കാര്യങ്ങളൊക്കെ ചെയ്യുവാനായി നിയോഗിക്കപ്പെട്ടവനും ആകുന്നു എന്നത്രേ. അതിനുവേണ്ടി അവനെ പ്രചോദിപ്പിക്കുന്നു. ചില കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ അവനെ പ്രചോദിപ്പിക്കുക മാത്രമല്ല, അവൻ ദൈവത്തിനു വേണ്ടി അവൻ ജീവിക്കുവാൻ അവനെ പ്രചോദിപ്പിക്കുന്നു. വീഴ്ച സംഭവിച്ച മനുഷ്യൻ്റെ അവസ്ഥയിലും ദൈവത്തിൻ്റെ ശുശ്രൂഷയിലായിരിക്കുന്ന അവസ്ഥയിലുമുള്ള ദൈവത്തിൻ്റെ രണ്ട് അത്ഭുതകരമായ പ്രവർത്തനങ്ങളുണ്ട്. ഇവ രക്ഷയും വിശുദ്ധീകരണവുമാകുന്നു. രക്ഷ എന്നാൽ വിശ്വാസത്താലുള്ള നീതീകരണമാകുന്നു എന്ന് നാം കണ്ടുവല്ലോ. അത് വളരെയേറെ പ്രധാനപ്പെട്ട കാര്യമാകുന്നു. വിശുദ്ധീകരണം എന്നാൽ താങ്കൾ രക്ഷിക്കപ്പെട്ടതിന് ശേഷം താങ്കൾ ഒരു പുതിയ ജീവിത നിലവാരത്തിലേക്ക് വരിക എന്നാണ്. ഞാൻ കരുതുന്നത് സാധാരണ കണ്ടുവരാറുള്ള ഒരു വലിയ തെറ്റ്, ക്രിസ്തീയ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒന്നാണ് സേവനം എന്ന് വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ അങ്ങ് ധൃതിയായി ഓടി നടക്കുന്നു. അതുകൊണ്ട് എന്താ, പ്രധാനമായും ക്രമീകരിക്കേണ്ടതൊന്നും ക്രമീകരിക്കില്ല. പ്രത്യേകിച്ചും ജീവിതം സാക്ഷി പറയുവാനും പ്രസംഗിക്കുവാനും സേവിക്കുവാനും ഓടി നടക്കുന്നതിനാൽ സ്വന്തം ജീവിതത്തിൽ വരുത്തേണ്ട ക്രമീകരണങ്ങളെക്കുറിച്ച് അറിവില്ലാതെ പോകുന്നു. ആദിമസഭ അതിൻ്റെ ജീവിത രീതിയിലായിരുന്നു കൂടുതൽ ശ്രദ്ധ ചെലുത്തിയത്. ആ ജീവിതം ലോകത്തിനൊരു സാക്ഷ്യമായി തീർന്നു. ഇന്ന് പുറത്തുള്ള ലോകം ക്രിസ്തുവിൻ്റെ സഭയെ നോക്കിയിട്ട് അതിനെ വിട്ടുപോകുന്നു. കാരണം നാം വളരെ ധൃതിയിലാണ്, ചിതലുകളെപ്പോലെ ധൃതിയിലാണ്, വഴിവിട്ട ധൃതി. എന്നാൽ നമ്മുടെ സാക്ഷ്യത്തെ പിന്താങ്ങുന്ന ജീവിതങ്ങൾ നമുക്കില്ല. എന്നിട്ട് ഉള്ള തെറ്റുകളെ എല്ലാം ന്യായീകരിക്കുകയും എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനായി ശ്രമിക്കുന്നതിനെ ശ്രദ്ധിക്കാതെ നാം നല്ലതായി ജീവിക്കുകയാണ് വേണ്ടത്. നാം ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ നാം നല്ല കാര്യങ്ങളും ചെയ്തുകൊണ്ടേയിരിക്കും. ഞാൻ വിശ്വസിക്കുന്നത് റോമലേഖനത്തിലും എഫേസ്യ ലേഖനത്തിലും ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്നത് വിശുദ്ധീകരണത്തെക്കുറിച്ചാണ്. ഇനിയും ദൈവം ഒരു രക്ഷിക്കപ്പെട്ട പാപിയെ എങ്ങനെയാണ് നല്ലതാക്കുന്നത്? അതെ, അവന് ഒരു പുതിയ സ്വഭാവം നൽകുന്നു. തുടർന്നവൻ ന്യായപ്രമാണം പാലിക്കണം ഇല്ലേ? ഓ, അങ്ങനെയല്ല, തീർച്ചയായുമല്ല. അതുകൊണ്ട് അവൻ ന്യായപ്രമാണത്തെ ലംഘിക്കണമെന്നർത്ഥമില്ല. എന്നാൽ ഉന്നതമായ ഒരു നിലവാരത്തിൽ ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവനാണ് അവൻ. പഴയ സ്വഭാവത്തിൽ യാതൊരു നന്മയുമില്ല. പൗലോസ് അത് കണ്ടുപിടിച്ചു. അതുമാത്രമല്ല, തൻ്റെ അനുഭവത്തിൽ നിന്നും അവൻ കണ്ടുപിടിച്ച മറ്റൊരു കാര്യം, പുതിയ സ്വഭാവത്തിൽ യാതൊരു ശക്തിയുമില്ല എന്നത്രേ. രക്ഷയെക്കുറിച്ച് അവൻ പറഞ്ഞത്, എന്നിൽ എന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. നന്മ ചെയ്യുവാനുള്ള താല്പര്യം എനിക്കുണ്ട്, പ്രവർത്തിക്കുന്നതോ ഇല്ല. രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയായ പൗലോസ് വിളിച്ചു പറയുന്നത് റോമലേഖനം 7-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യം, അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിനധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? തൻ്റെ രക്ഷ തനിക്ക് നഷ്ടപ്പെടുവാൻ പോകുന്ന ആ ഭയം അവനില്ലായിരുന്നു. എന്നാൽ അവൻ തോൽവിയടഞ്ഞ ഒരു വിശ്വാസിയായിരുന്നു. ദൈവം ഒരു പുതിയ പ്രമാണം നൽകുന്നു. നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ അധ്യായത്തിൽ നാം കാണുന്നത് ആ പുതിയ പ്രമാണം ആത്മാവിൻ്റെ ഫലമാകുന്നു എന്നത്രേ. ഈ പറഞ്ഞതുപോലെ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുന്നത് പലരെ സംബന്ധിച്ചും ചന്ദ്രനിൽ പാർക്കുന്നത് പോലെ അസാധ്യമായതെന്തോ ആകുന്നു. അവർ അവിടെ ജീവിക്കുവാൻ പ്രതീക്ഷിക്കുന്നില്ല. അതിനുള്ള സാധ്യതകളെക്കുറിച്ച് ഒരുപക്ഷെ അവർ ഒരിക്കലും കേട്ട് കാണുക പോലുമില്ല. പ്രിയ സുഹൃത്തെ, നാം ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന ജീവിതം ഇതത്രേ. വിശ്വാസത്താൽ, നാം വിശ്വാസത്താലാണ് രക്ഷിക്കപ്പെട്ടത്. നാം വിശ്വാസത്താൽ കൃപയിൽ ജീവിക്കണം. അതിനുവേണ്ടി താങ്കളുടെ ജീവിതത്തെ സമർപ്പിക്കുമോ?